പ്രഭാഷകന്റെ പുസ്തകം 41-ാം അധ്യായം. മരണമേ തന്റെ സമ്പത്തിന്റെ മധ്യെ സമാധാനപൂർവം ജീവിക്കുന്നവനെ, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവനെ, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവനെ, നിന്നെ പറ്റി ഓർക്കുന്നത് എത്ര രോചകമാണ്. മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ
പ്രകടിപ്പിക്കുന്നവനും
എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്ത്യത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണ് ഇത്. അത്യുന്നതന്റെ ഹിതം നിരസിക്കാൻ ആർക്കു കഴിയും? ആയുസ് 10ഓ 100ഓ 1000ഓ വർഷമായിക്കൊള്ളട്ടെ, പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. ഭാവികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. ഭാവികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അവരുടെ പിൻതലമുറ നിത്യ നിന്ദയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്നെ അനുഭവിക്കുന്നത്. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ പാപികളുടെ പേരു പോലും മാഞ്ഞു പോകും. സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ സൽകീർത്തി ശാശ്വതവും. കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവീൻ. നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും നിഷ്പ്രയോജനമാണ്. വിഡ്ഢിത്തം മറച്ചു വെക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നവൻ നന്നല്ല. എല്ലാവരും എല്ലാം ശരിക്കേ വിലയിരുത്തുന്നുമില്ല. ലജ്ജിക്കേണ്ടവ ഇവയാണ്. പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക. പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക. ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക. ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക. സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക. സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുക. ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാവുക. ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും പ്രത്യ അഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും പുലടയെ അഭിലാഷപൂർവം നോക്കുന്നതിലും ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യന്റെ ഭാര്യയെ ദുർമുഖത്തോടെ നോക്കുന്നതിലും അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക. അവളുടെ കിടക്കയെ സമീപിക്കരുത്. സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക. ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഉടമ്പടി. അപരാധനെ കുറ്റം വിധിക്കുക. പങ്കാളിയും സഹയാത്രിയനുമായി കണക്ക് തീർക്കുക. സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക. കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക. കച്ചവടത്തിൽ ലാഭം നേടുക. കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക. ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. അവിശ്വസ്തയായ ഭാര്യയെ നിലക്ക് നിർത്തുന്നതും നന്ന്. അനേകർ ഉള്ളിടത്തെ സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട. അപ്പോ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടതെ പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിന്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വിസ്മീനീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തന്നെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തെ അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടുത്തെ ഉപദേശകരെയും ആവശ്യമില്ല. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം. അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല. ഒന്നും മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്. അത്യുന്നതിന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. മധ്യാഹ്നത്തിലത് ഭൂമിയെ വരട്ടുന്നു. അതിന്റെ അതിഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. ഇത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു. ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ. ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാരനിരയും പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണ് ചിമ്മുന്നില്ല. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവേൻ. മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു. തന്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ചൊരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ചു കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുത്തെ ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു. വെട്ടുക്കിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. അതിന്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കൊണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകെട്ടയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചിട്ട പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്ര സഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിന്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രചരിപ്പിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെക്കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവീൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവീൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയുമായിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാന ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹാനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവനുന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അനേക ജനതകളുടെ പൂർവപിതാവായിരുന്നു അബ്രഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തിരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും. അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കുവാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായി ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ എത്ര ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കളൊക്കെ ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവനെ നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രയേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങിയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചുമപ്പു നൂൽ ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ ഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതിരി പ്രകടമാവുന്ന അത് നയനാനെന്നവരും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാത്താനും അബീറാം അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ടു കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹരോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. എലയാസറിന്റെ പുത്രനായ ഫിനഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രനായ ഇശ്ശായിയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹരോന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. നൂന്റെ മകൻ ജോശുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. അവനു മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴയച്ച് അവന് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബെത്ഹോറാൻ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത ധർമ്മം അനുഷ്ഠിച്ചു. യെഫുന്നയുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹമൊന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്കരമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. ബാറയ്ക്കുമോ 125 സങ്കീർത്തനം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നീക്കി നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ നീക്കുന്നതിന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേലിരിക്കയില്ല. യഹോവേ, ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ പോകുമാറാകട്ടെ. ഇസ്രായേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ. ദൈവമേ, സ്തുതിനയ്ക്ക് യോഗ്യമാന്നു ബാരിക്കുമോ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന. ത്രിയേക ദൈവത്തിന്റെ സന്നിധിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്തുവസ്റ്റ് ഭദ്രാതരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോട് സ്വാഗതം ആശംസിക്കുന്നു. പ്രശ്ന സങ്കുലിതമായ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സ്വസ്ഥതയോടും ശാന്തതയോടും ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് അല്പസമയം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുവാനും ഓരോ നിമിഷവും ഉയരങ്ങളിൽ നിന്ന് ഔദാര്യമായി ലഭിക്കുന്ന നന്മകളെ ഇരുകരകളുകൊണ്ട് സ്വീകരിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് തമ്പുരാനെ ആരാധിക്കുവാനും അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നോട്ടങ്ങളിലും പ്രവൃത്തികളിലും ചിന്തകളിലും വന്നുപോയ പിഴവുകളെ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിപ്പാനും നാളെയുടെ നന്മയുടെ സൗന്ദര്യം ദർശിക്കത്തക്കവണ്ണം നമ്മുടെ ആത്മ ഹൃദയ നയനങ്ങൾക്ക് തെളിച്ചം കിട്ടുവാനുമൊക്കെ പ്രാർത്ഥിപ്പാൻ ഹൃദയം പങ്കുവെക്കുവാൻ ദൈവസന്നിധിയിൽ അവസരം ലഭിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹൃദയങ്ങൾ നുരന്നു വരുന്ന പ്രാർത്ഥനകളും അനുതാപഗീതങ്ങളിലുമൊക്കെ സ്വർഗം കടാക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ പ്രാർത്ഥനയിൽ സമർപ്പണത്തോടുകൂടി നമുക്കായിരിക്കാം. ഈ ശുശ്രൂഷയിൽ തുടക്കം കുറിക്കുകയും ഇതിനെ വളരെ അനുഗ്രഹീതമായി നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴ് ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹീതമായി നയിക്കുന്ന അഭിവന്യ തിരുമനസിനെ ഭദ്രാസനം പത്രാപൂലത്തെ വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ ഇന്ന് പ്രധാനമായിട്ട് നേതൃത്വം നൽകുന്നത് കോട്ടയം ഭദ്രാസനത്തിന്റെ അമരക്കാരനായി ചുമതല നിർവഹിക്കുന്ന കോട്ടയം ഭദ്രാസനത്തിന്റെ പത്രാപൂലത്തിന്റെ നിനക്കളുപരിയായി ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ യൂഹനമാർ ബി എസ് കൊറോസ് തിരുമനസുകൊണ്ടാണ്. തീർച്ചയായിട്ടും തിരുമേനിയുടെ സാന്നിധ്യം ഈ പ്രാർത്ഥനയ്ക്ക് വലിയ അനുഗ്രഹമാണ്. എല്ലാവരുടെയും പേരിൽ അഭിനന്ദ തിരുമനസിനെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകാൽ വന്നിയ മാമനച്ചൻ, പി സി വർഗീസച്ചൻ, ഐസക് വി പ്രകാശച്ചൻ, സക്കറിയ റബ്ബാച്ചൻ, തമ്മാനച്ചൻ, ദൂരയും ചാരമായി സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോട് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ഹൃദയപൂർവ്വം ഇതിന്റെ ഭാഗമായി തീരുവാൻ പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എന്റെ ഹിതം പോലെയല്ല എൻ പിതാവേ എൻ യഹോവേ. ഈ പാട്ട് ദൈവമുമ്പാകെ പ്രകടിപ്പിക്കുന്ന ഒരു ഗാനാർത്ഥന എന്നതിനേക്കാൾ ഉപരിയായി ഹൃദയത്തിലെ ഒരു പ്രാർത്ഥനയാണ്. നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. ഈ ലോകം ലോകത്തിൻ്റെതായ ഹിതത്തിനനുസരിച്ച് പലപ്പോഴും നമ്മളെ മാടി വിളിക്കാറുണ്ട്. അത് മാടി വിളിക്കുന്നത് വെറുതെ ഒരു വിളി മാത്രമല്ല, ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ നമ്മുടെ മുമ്പാകെ ആകർഷണീയമായി വെച്ച് നീട്ടിക്കൊണ്ടാണ് പലപ്പോഴും ഈ വിളി. അതിനെ നിരാകരിച്ചുകൊണ്ട് ദൈവവിളിയെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരനുഭവമാണ്. എന്നാൽ ആ ദുഷ്കരമായ അനുഭവമാണ് ഏറ്റവും അനുഗ്രഹമെന്ന് കരുതി ആ ഉയരങ്ങളിലേക്ക് നയനങ്ങളെ ദർശിച്ചുകൊണ്ട് ആ പാത തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഉള്ള രാത്രിക ആർജവത്വം നമ്മുടെ കൂട്ടായ്മകളും പ്രാർത്ഥനകളും ഒക്കെ നമ്മളെ കൂടുതൽ ശക്തീകരിക്കുവാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതം ദൈവം സമർപ്പിക്കാം. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഗീതം പോലെ
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പറയണമേ തിരുവിന്ന സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാകണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്മം ഞങ്ങളെ രക്ഷിച്ചോളണമേ. ഗുണനാൾ രാജ്യ ശക്തിയുമാത്തോ നേക്ക് നിനക്കുള്ളതാത്തോ ആമീൻ. ഇപ്പൊ പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
പറിക്കുമോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിയ തമ്പുരാനെ, എന്റെ തിരുവേഷ്ടം പ്രവർത്തിപ്പാൻ എന്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. എന്റെ സൃഷ്ടാവാർന്ന മെസ്സിയ തമ്പുരാനെ, വെടിപ്പോടെ വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ തിരുവൻപാകത്ത് നിന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ അന്ത്യമില്ലാത്ത കരുണകളാൽ എന്നെ സഹായിക്കണമേ. എന്റെ സത്യശരണവും ബലവുമുള്ള ആശ്രയവും എന്റെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായ യേശു മെസ്സിഹ, നിനക്ക് തിരുവിഷ്ടമുണ്ടായി എന്റെ എളിയ ആത്മജീവനെ നാശത്തിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ കുറവയ്ക്ക് തിരുവിഷ്ടമുണ്ടായിട്ട് ഇല്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരനായ എന്റെ മേൽ തിരുവിഷ്ടമുണ്ടായി എന്റെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്വത്തിന് ഇഷ്ടം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും എന്നെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദയാനുമായ കർത്താവേ, എന്റെ പ്രാർത്ഥന വിശുദ്ധിയും മഹത്വമുള്ളതും നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവേ, ശത്രുക്കൾ എന്നെ ഉളവാക്കുന്ന അന്യവിചാരങ്ങളിൽ നിന്നും നിന്റെ കരുണയാൽ എന്നെ ഒഴിക്കണമേ. അന്യവിചാരങ്ങൾ എന്റെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ എന്നെ കൂട്ടിച്ചേർക്കണമേ. എന്നെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിന ഓളങ്ങളിൽ നിന്നും നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് എന്നെ തിരിപ്പിക്കണമേ. എന്റെ കർത്താവേ, നിന്റെ ഇഷ്ടത്തിനൊത്ത വേണം ഞാൻ പൂർണമായ നിന്നിൽ ഒന്നായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ബലഹീനനും ഭാവ്യമായ എന്റെ ശരണമായ മെസ്സിയ, നിന്റെ സർവകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്റെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ എന്നോടുകൂടി ഇരിക്കണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആ മീൻ ബാറയ്ക്കുമോ.
ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹതീകരിക്കപ്പെടുമാറാകട്ടെ. വന്നിയ പ്രിയ പിതാക്കന്മാരെ, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, വളരെ അനുഗ്രഹീതമായ ഒരു ദിനം കൂടെ ആമോദത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവം നമുക്ക് തന്നു. ഓരോ നിമിഷവും നമ്മൾ ഉണരുന്നത് പുതിയ പുതിയ വാർത്തകൾ കേട്ടുകൊണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഇസ്രായേലും അതുപോലെ തന്നെ പാലസ്തീനിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ നമുക്കറിയാം. വളരെ രൂക്ഷമായിട്ട് യുദ്ധങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നാളെ എന്താകും എന്നുള്ളതിനെ പറ്റി ഒരു വലിയ അറിവില്ലാത്ത ഒരു സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര ലോകം പോകുന്നത്, യാത്ര ചെയ്യുന്നത്. ഈ പ്രതിസന്ധി നിറഞ്ഞ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേട്ട് ഇതിൽ വ്യാപൃതരായി അസ്വസ്ഥത കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ കൂടുതൽ പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ നൽകുന്ന സത്യമാണ് വേദപുസ്തകം. ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈയിടെയായിട്ട് പല ആളുകളും ഈ നടക്കുന്നതൊക്കെ വേദപുസ്തകത്തിൽ കൃത്യമായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെയൊക്കെ ഇങ്ങനെ പുറത്തുവിട്ടിരുന്നുണ്ട്. സമാനമായ ആശയങ്ങളും വേദപുസ്തക അധ്യായങ്ങളിലെ വാക്യങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ലോകത്തിൽ നടപാടുന്ന സംഭവങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും അതിനെ നമുക്ക് നിരാകരിക്കാനൊക്കുകയല്ല. കാരണം വേദപുസ്തകം എങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ ഇങ്ങനെ കാലാകാലങ്ങളിൽ നടക്കുന്നുള്ളൊരു പരമാർത്ഥമാണ്. എങ്കിലും അതിനെപ്പറ്റി വ്യാകുലതരാകാനല്ല, മറിച്ച് പ്രാർത്ഥനാപൂർവ്വം ജീവിതത്തെ കുറെ കൂടെ ആത്മീകമായി ക്രമീകരിക്കുവാനും കുറെ കൂടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയെപ്പറ്റി ഗൗരവമായി ചിന്തിക്കുവാനും ആത്മീകമായി ജീവിതത്തിൽ നിന്ന് പൊതിയാനുമുള്ള നിമിഷങ്ങളായി നമുക്ക് ഈ ദിനങ്ങളെയൊക്കെ രൂപാന്തരപ്പെടുത്താം. ലോകം ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നൽകുമ്പോൾ അതിൽ സങ്കുചിതരാകാതെ ഒരു പ്രതീക്ഷയോടും പ്രത്യാശയോടും ഇതിനെ കണ്ടുകൊണ്ട് എപ്പോഴും നിന്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന സമാഗതമാകാൻ ദൈവമുഖം കാണത്തക്ക വർണ്ണം ഉള്ള ഒരുക്കങ്ങളായി നമ്മുടെ ഈ ദിനങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏത് സങ്കടകരമായ ജീവിതാനുഭവങ്ങളും സന്തോഷകര നിമിഷങ്ങളാക്കി തീർക്കുന്ന ഒരു ഇടപഴകൽ അനുനിമിഷം നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ വേദനകളിലും ഈ ലോകത്തിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ സഹപ്രവർത്തകരോ ആര് നമ്മളെ സ്പർശിച്ചാലും അതൊന്നും ആവില്ല. തീർച്ചയായിട്ടും നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവം തന്നെ നമ്മളെ തൊടണം. ദൈവം നമ്മളെ തൊടുമ്പോഴാണ്, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ സ്പർശനം നമ്മുടെ മേൽ രൂപപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും പ്രത്യാശയും സന്തോഷങ്ങളൊക്കെ രൂപപ്പെടുക. അതുകൊണ്ടാണ് ഈ 30-ാം സങ്കീർത്തനം 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷമെടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. എന്റെ ദൈവമായ ഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. എത്ര ദുഃഖകരമായ സാഹചര്യങ്ങളും സന്തോഷകരമാക്കി മാറ്റാൻ ഈ ലോകത്തിൽ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ജീവിതം ഏറ്റവും ശോഭകരകമല്ലാത്ത ആളുകളുടെ ജീവിതത്തിലൊക്കെ അസാധ്യമായ മാറിയത് നോക്കുമ്പോൾ എങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് തോന്നിക്കുന്ന ചില മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ വാക്കുകൾക്ക് അതീതമായ ദൈവിക ഇടപഴകലൊക്കെ ഉണ്ടാകുമ്പോൾ അവർ സമൂഹത്തിൽ കാണിക്കുന്ന പ്രത്യാശയുടെ നല്ല ഇമേജസ് ഉണ്ട്. നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെ ജീവിച്ചവരാ. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ലൂക്കോസ് എവഗലിസിനെ ഓർക്കുന്ന ദിവസമാണ്. 22-ാം തീയതി സെയിന്റ് ജെയിംസിനെ ഓർക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ജീവിതം നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത് മൂർച്ചയേറിയ കത്തികളുടെ മുമ്പിലും മന്ദസ്ഥതയോട് അതിനെ എതിരേൽക്കുവാൻ അവരെ ഇടയാക്കി തീർത്തതിന്റെ പിന്നിൽ ഒരു ശക്തമായ ദൈവിക ഇടപഴകലുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതവരുടെ മാത്രമൊന്നുമല്ല, നമ്മുടെ കണ്ണിന് മുമ്പിൽ ജീവിച്ചിരുന്ന ആളുകളും അനേക ആത്മീയരായി ജീവിച്ച മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പഠിച്ച പാഠങ്ങൾ അതാ. സങ്കടങ്ങളെ വിലാപത്തെ നൃത്തമാക്കി രട്ടഴിച്ച് സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഒരു ആത്മീക ശക്തി നമ്മളെപ്പോഴും പൊതിയുന്നുണ്ടെന്നുള്ള ബോധ്യം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ ആ സത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. ആ ഒരു തലത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്കിടയാകണമെന്ന് ദൈവസന്നിധി പ്രത്യാശിക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ സ്നേഹിക്കുകയും ഞങ്ങളുടെ വൈദിക സെമിനാരിൽ പഠിച്ച കാലഘട്ടം മുതൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വലിയൊരു സ്ഥാനം, ഒരു ഗുരുനാഥന്റെ സ്ഥാനം എപ്പോഴും നിലനിൽക്കുകയും ഇപ്പോഴും കോട്ടയം ഭദ്രാസനത്തിന്റെ അമരക്കാരനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന അഭിയുന്ന ഡോക്ടർ യോഹാനൻ മാർ ഡി എസ് കൊറസ് മനസ്സിന്റെ സാന്നിധ്യം ഏത് സമയത്ത് കണ്ടാലും ഒരു മെത്രാപ്പോലിത്ത എന്നുള്ള ഒരു വലിയ പദവി നിലനിൽക്കുമ്പോഴും അതിന്റെ ആ ഒരു പ്രാഭവത്തിൽ നിൽക്കാതെ ഞങ്ങളെയൊക്കെ പോലുള്ള ശിഷ്യന്മാരെ കാണുമ്പോൾ താഴെ ഇറങ്ങി വന്ന് വളരെ വളരെ സ്നേഹത്തോട് സൗഹൃദ ഉള്ളിൽ തട്ടുന്ന സൗഹൃദ മനോഭാവത്തോടുകൂടി ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു അഭിയുന്നി പിതാവാണ്. അമേരിക്കയിൽ പല പള്ളികളിലും പ്രത്യേകമായിട്ട് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വന്നു. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന മത്തമറി വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ അഭിയുന്ന തിരുമനസുകൊണ്ടാണ് അതിന്റെ ആ പ്രസ്ഥാനത്തിന് ചുമതലക്കാരൻ. ഒരുപക്ഷെ 500-ൽപരം ആളുകൾ കൂടുന്ന ഒരു വലിയ സംരംഭമായി നാം ആയിരിക്കുന്ന സെന്റ് തോമസ് കത്തീഡ്രലിലെ ഈ മീറ്റിംഗ് കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഓജസ്സും തേജസ്സും പകരുവാൻ തക്കവണ്ണം അഭിയുന്ന തിരുമനസന്റെ സാന്നിധ്യം വാക്യാതീതമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് ആ സാന്നിധ്യം വിലമതിക്കുന്നു. എല്ലാവരുടെയും പേരിൽ അഭിയുന്ന തിരുമനസനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ വിഷയമുള്ളത്, ഞാൻ അച്ഛനായിട്ട് 20 വർഷം ദേഹമാണെന്ന് കാണുന്നുള്ളൂ. സീനിയർ വൈദികനൊക്കെ ആയി, സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും വന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം. എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ തന്നെ, എന്നെ പറ്റി ഇതിന് പറയാമോ എനിക്ക് പേടിയുണ്ടെങ്കിൽ തന്നെയും ഇതില് നേതൃത്വം നൽകുന്നുള്ളതിൽ ആ അനുഗ്രഹവും പ്രാർത്ഥനയും ലഭിക്കുന്നുള്ളത് സന്തോഷമുണ്ട്. പിന്നെ ഈ വാനിസിന് മനസ്സുകൊണ്ടും തിരുമേനി ഇല്ലാത്തതുണ്ടെന്ന് എന്റെ വിചാരം. എന്റെ പിതാക്കന്മാരുടെയും സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും സമനയം ആ തൃപാത്രങ്ങൾ തൊട്ടുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുക. ഇപ്പോഴും അഭിയുന്ന തിരുമനസ് പ്രസംഗിക്കുന്നതിന് മുമ്പ് അനുതാപത്തിന്റെ ഗീതം ഏതാനും ഈരടികള് ദൈവഭാഗം സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ദൈവോചന ശ്രീലേക്കാണ് ആ പ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനം. കർത്താവെ, കറിയില്ലാത്ത ഹൃദയം എനിക്ക് അറിയിക്കണമെന്ന് പറയും.
കർത്താവേ, കറയില്ലാത്ത ശുദ്ധിയുള്ള നിന്നാ പാവി
തിരുവചന ധ്യാനത്തിനായി അഭിയന്നിയ ജിഎസ് കുറസൽമനസിനെ വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു.
അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട രാജേഷൻ ഉൾപ്പെടെയുള്ള വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അവിചാരിതമായിട്ടാണെങ്കിലും വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു മീറ്റിംഗിൽ കൂട്ടായ്മയിൽ പങ്കുചേരുവാനായിട്ട്. നിങ്ങൾ എന്നെ ഇപ്പോൾ കാണുന്നില്ല എങ്കിലും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണുന്നില്ല എങ്കിലും, ഒരു നിറവ് അദൃശ്യമായി ഉണ്ട്, നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നു എന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ. ഇങ്ങനെ ഒരു പരിപാടി 10 വർഷത്തിന് മുമ്പ് ഞാൻ അറ്റ്ലാന്റയിൽ വന്നപ്പോൾ പങ്കെടുത്തു ഞാൻ നല്ലത് ഓർക്കുന്നുണ്ട്. ഇത് 2-ാമത്തെ 3-ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കുചേരുന്നത്. ഇന്ന് അങ്ങനെ വീണ്ടും പങ്കുചേരുന്നിട വന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട രാജേഷ് അച്ഛനോട് എന്റെ സ്നേഹം, എന്നെ വിളിച്ചതിലുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. അച്ഛന്റെ പൗരോഹിത്യത്തിന്റെ ആനിവേഴ്സറി കൂടിയാണ് ഇന്ന് എന്ന് കേൾക്കുന്നത് സന്തോഷം. സത്യത്തില് കഴിഞ്ഞ 10-20 വർഷത്തിന് മുമ്പുള്ള ഒരു കൊച്ചു രാജേഷിനെ ഞാൻ എന്റെ മനസ്സിൽ കാണുകയാണ്. പൊക്കമില്ലാത്ത വെളുത്ത സുന്ദരനായ ഒരു കുട്ടി, എന്റെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന, അത് ഞാൻ അദ്ദേഹത്തിന് വാത്സല്യപൂർവ്വം അതുകൊണ്ട് തന്നെ നല്ല വെളുത്ത സുന്ദരനായതുകൊണ്ട് ഒരു നല്ല പേരുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, എങ്കിലും കാണുമ്പോഴൊക്കെ ഞാനത് അദ്ദേഹത്തോട് പറയാറുണ്ട്. എന്തായാലും വളരെ സന്തോഷം. അച്ഛന് ഇടയ ശുശ്രൂഷയുടെ ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് പോയി എന്ന് കാണുന്നതിൽ സന്തോഷം. 20 വർഷമായി എന്നൊക്കെ കേൾക്കുമ്പോൾ പഠിപ്പിച്ച ഗുരു കൂടിയായി എനിക്കൊക്കെ ഒരുപാട് പ്രായമായി എന്നൊരു തോന്നലുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും അച്ഛൻ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഞാൻ നേരുകയാണ്. നിങ്ങളുടെ ഈ കൂട്ടായ്മ തുടക്കം മുതൽ തന്നെ ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നു എന്നത് സന്തോഷകരമാണ്. മലങ്കരസഭയില് വേറെ ഏതെങ്കിലും ഒരു ഭദ്രാസനത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയാം, ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ മേല. തീർച്ചയായും കോട്ടയം ഭദ്രാസനത്തിലൊക്കെ വേറെ ചില പരിപാടികൾ നടക്കുന്നുണ്ട്, ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ്, അതുപോലെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, വേദപുസ്തക പഠനം, പ്രസംഗ കളരി, ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ ഓൺലൈൻ വഴി ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു പ്രെയർ ഫെലോഷിപ്പ് സ്ഥിരമായി എല്ലാ ബുധനാഴ്ചയും ഇങ്ങനെ കൂടുന്നത് ഇവിടെ മാത്രമേ ഉള്ളെന്നാണ് എന്റെ ഒരു വിചാരം. അത് ഞാൻ പ്രത്യേകം സൗത്ത് വെസ്റ്റ് മെത്രാസനത്തെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന അഭിയന്യ തിരുമേനി തുടങ്ങി താഴോട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഞാൻ എന്താണ് നിങ്ങളോട് ഇന്ന് പറയേണ്ടതെന്ന് എനിക്കറിയാമല്ല, എങ്കിലും എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട അച്ഛന് തന്റെ ആമുഖ പ്രസംഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മോട് പറയുകയുണ്ടായി. എന്നാൽ അവയുടെയൊക്കെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യത്തെ കുറിച്ച് പറയാറുണ്ടായി. പിതാക്കന്മാരുടെ പഠിപ്പിക്കലിനെ കുറിച്ച് ചെറുതായി സൂചിപ്പിച്ചു. ഞാന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മുടെ പിതാക്കന്മാർ എപ്പോഴും നമ്മുടെ പറയുന്നൊരു കാര്യമുണ്ട്, ക്രൈസ്തവ ജീവിതം കൗദാശികമാകുന്നു എന്നത്. ഇത് സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്. ഓർത്തഡോക്സ് സഭാജീവിതത്തിൽ സ്ഥിരമായി നമ്മൾ ഉച്ചരിക്കേണ്ട ഒരു വാക്കുകൂടിയാണ് മൈ ലൈഫ് ഈസ് സാക്രമെന്റൽ എന്നുള്ളത്. ക്രൈസ്തവ ജീവിതം, എന്റെ ജീവിതം ക്രൈസ്തവ ജീവിതമാണ്, അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം കൗദാശികമാകണമെന്നുള്ളതും. കൂദാശ എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എങ്കിലും ഒറ്റ വാക്കിൽ കൂദാശ എന്ന പദത്തിന്റെ ലിറ്ററൽ മീനിങ് ശുദ്ധീകരണം എന്നാണ്, സാങ്ക്ടിഫിക്കേഷൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തിയോളജി പഠിക്കുമ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളപ്പോഴൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരു പ്രോസസ് ആണ് നമ്മുടെ ജീവിതം, പൂർണ്ണതയിലേക്കുള്ള ഒരു വളർച്ച. ആ വളർച്ചയിൽ ഒരു പ്യൂരിഫിക്കേഷൻ ഉണ്ട്, അത് പ്രോസസ്സാണ്. അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒരു ഇലൂമിനേഷൻ ഉണ്ട്, പ്രകാശം ഉണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ഫോർത്തിസ്മ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഫോർത്തിസ്മ ഫോട്ടോ എന്ന പദത്തിൽ നിന്നാണല്ലോ വരുന്നത്, ഫോട്ടോ പ്രകാശമാണ്. പ്യൂരിഫിക്കേഷൻ ഉണ്ട്, ഇലൂമിനേഷൻ ഉണ്ട്, ആധ്യാത്മികമായിട്ട് തേജസ്കരണം, ദൈവീകരണം, ഡെയിഫിക്കേഷൻ, തയോസിസ് എന്നൊക്കെയുള്ള പദവും ഉണ്ട്. നമ്മള് ഇന്നേവേ നമ്മുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് കർത്താവിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൗദാശിക ജീവിതമാണ്. അതുകൊണ്ട് ശുദ്ധീകരണം, പ്രകാശീകരണം, ദൈവീകരണം എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ നമുക്ക് ഒറ്റ വാക്കിൽ നമ്മുടെ പിതാക്കന്മാര് പറയും, ദിസ് ഈസ് അവർ ലൈഫ് ആൻഡ് അവർ ലൈഫ് ഈസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. കൂദാശ എന്ന പദത്തിന് വിശദീകരണം എന്നൊക്കെ പറഞ്ഞാലും ഒറ്റ വാക്കിൽ കൊടുക്കാവുന്ന നിർവചനം ഇറ്റ് ഈസ് ക്രൈസ്റ്റ് എന്നാണ്, യേശു ക്രിസ്തു എന്നാണ്. ക്രിസ്തുവിലുള്ള ജീവിതമാണ്, ക്രിസ്തു ഒരു സാക്രമെന്റാണ്. ക്രിസ്തു സാക്രമെന്റ് ആയതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ ശരീരമായ സഭയും സാക്രമെന്റാണ്. യേശുക്രിസ്തുവിന്റെ ശരീരമായ സഭ സാക്രമെന്റ് ആയതുകൊണ്ട് സഭയിലെ അംഗങ്ങളായ നാമും സാക്രമെന്റാണ്. അപ്പം അതുകൊണ്ടാണ് സഭാജീവിതത്തെ കൗദാശികം എന്ന് പറയുന്നത്. പത്രോസ് ലീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനം 3:14 വേണമെങ്കിൽ ഇതിനൊരു ആപ്തവാക്യം തന്നെ എടുക്കാവുന്നതാണ്. 1 Peter 3:14 ഒരു നീണ്ട വാക്യമാണ്, പക്ഷെ അതിന്റെ ലാസ്റ്റ് ഭാഗം മതിയായിരിക്കും. ദെയർഫോർ യു ഫിക്സ് ക്രൈസ്റ്റ് ആസ് യുവർ ലോർഡ് ഇൻ യുവർ ഹാർട്ട്സ് എന്നാ പറയുന്നത്. യു ഫിക്സ് ക്രൈസ്റ്റ് ആസ് യുവർ ലോർഡ് ഇൻ യുവർ ഹാർട്ട്സ്. ചില വേർഷനിൽ ഫിക്സ് എന്നുള്ളതിന് പകരമായിട്ട് പ്യൂരിഫൈ ക്രൈസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, സാങ്ക്ടിഫൈ ക്രൈസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്തുവിനെ വിശുദ്ധീകരിക്കുക നിങ്ങളുടെ ഉള്ളിൽ. ദൈവത്തെ നാം വിശുദ്ധീകരിക്കേണ്ട കാര്യമില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ അദ്ദേഹത്തെ വിശുദ്ധീകരിക്കണം, നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹത്തെ വിശുദ്ധീകരിക്കണം. ഹൃദയശുദ്ധീകരണം എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട വാക്കാണ് വേദപുസ്തകത്തിൽ. അതിന് യാതൊരു സംശയമില്ല. ആ വാക്ക് നമ്മുടെ പല പിതാക്കന്മാർ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഈവാനൂസ് തിരുമേനി, കാലം ചെയ്ത ഈവാനൂസ് തിരുമേനി ഹൃദയശുദ്ധീകരണത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു പിതാവാണ്. നമ്മുടെ ഹൃദയം കറയില്ലാത്തതാണെങ്കിൽ അവിടെ ക്രിസ്തുണ്ട്. ക്രിസ്തു നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ വി ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിനെ പോലെയാകും. ക്രിസ്തുവിനെ പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും യേശു ക്രിസ്തു കൂദാശയായതുകൊണ്ട് കൂദാശയായി മാറും എന്നുള്ളതാണ്. പത്രോസ് ലീഹ ഇത് പറയുന്നത് ഒരു സന്യാസിയെ കണ്ടല്ല എന്നത് വളരെ ക്ലിയർ ആണ്. നിങ്ങൾ സമയം പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിൽ വേദവസ്തു ഉണ്ടെങ്കിൽ ആ വേദഭാഗം എടുത്ത് മറിച്ച് നോക്കുന്നത് നല്ലതാണ്. 1 Peter 3 ഒന്ന് വായിച്ചു നോക്കണം സാർ. ഇറ്റ് ഈസ് നോട്ട് ഇൻ റിട്ടേൺ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ മങ്ക് ലൈഫ്, ഒരു സന്യാസിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അല്ല എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫാമിലി ലൈഫ്. നമ്മുടെ പാരമ്പര്യത്തിൽ ഈ നമ്മളെല്ലാം ഈ സന്യാസിമാരാണ് നല്ലതെന്നൊക്കെ വിളിച്ച് പറയുന്നെങ്കിലും നമ്മുടെ പാരമ്പര്യത്തിൽ വളരെ ശക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഫാമിലി ലൈഫ് ഈസ് ദ ബെസ്റ്റ് ക്രിസ്ത്യൻ ഡൈനാമിക് ഓർഗാനിസം എന്നാണ് പറയുന്നത്. കുടുംബജീവിതമാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ വിശുദ്ധീകരണ പാതയുള്ള ഒന്ന് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടി വരും. പക്ഷേ ഇഫ് യു ഗോ, ഇഫ് യു ഡിഫൈൻ, ഇഫ് യു ലീഡ് പ്രോപ്പർലി, നമുക്ക് നല്ലതുപോലെ മനസ്സിലാകും അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ ഫാമിലി ലൈഫ് ദറ്റ് സെന്റ് പീറ്റർ സെറ്റ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് സാക്രമെന്റൽ എന്നത് വളരെ വ്യക്തമാണ്. അവിടെ ആദ്യം ഉപദേശിക്കുന്നത് ഭാര്യമാരെയാണ്. നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, ഞാൻ അതിന്റെ ഉള്ളടക്കത്തിലേക്കൊന്നും പോകുന്നില്ല. ഭാര്യമാരെ എന്ന് പറഞ്ഞ് തുടങ്ങി അത് അവസാനം കൊണ്ടുവന്ന ഭർത്താവിലും പിന്നെ പെതുക്കെ പെതുക്കെ എല്ലാവരിലും കൊണ്ടുവന്ന് എത്തിച്ചിട്ടാണ് ഏറ്റവും അവസാനമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കർത്താവായി പ്രതിഷ്ഠിക്കുന്നതെന്ന് പറയുന്നത്. ഈ കുടുംബജീവിതം വിശുദ്ധമായി കഴിഞ്ഞാൽ, കൂദാശികമായി കഴിഞ്ഞാൽ പിന്നെ എല്ലായിടവും വിശുദ്ധമാകും എന്നുള്ളതാണ്. എല്ലാ സ്ഥലവും വിശുദ്ധമാകും, സഭയും സമൂഹവും എല്ലാം വിശുദ്ധമാകും എന്നുള്ളതാണ് നമ്മുടെ പഠിപ്പിക്കൽ. അതുകൊണ്ട് കുടുംബജീവിതത്തെ വിശുദ്ധമാക്കി സൂക്ഷിക്കുവാൻ നമ്മോട് നമ്മുടെ കർത്താവ് ആവശ്യപ്പെടുന്നു. ഇവിടെ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യമാണ്. അതിലൊരു കാര്യം ഞാൻ ചെറുതായി ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു വിശുദ്ധീകരണ പാത വളരെ അത്യാവശ്യമാണ്. നമ്മളെല്ലാവരും മാമോദിസ സ്വീകരിച്ചവരാണ്. മാമോദിസ സ്വീകരിച്ചവരാണ് എന്നതുകൊണ്ട് തന്നെ നമ്മിൽ ആ വിശുദ്ധീകരണം ഉണ്ട്, ചൈതന്യം നമ്മിലുണ്ട്, നല്ലതുപോലെ ഒരു ഊർജം, ഒരു പോസിറ്റീവ് എനർജി നമ്മിലുണ്ട്. അതിന് യാതൊരു സംശയമില്ല. എന്നിലും നിങ്ങളിലും കുടികൊള്ളുന്നത് ക്രിസ്തുവാണ്, ദൈവത്തിന്റെ പരിശുദ്ധതയാണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഊർജം നമ്മൾ ഉണ്ട്. അത് ഒരിക്കൽ പോലും മായുന്നതല്ല, മരിച്ചാൽ പോലും മായുന്നതല്ല എന്നുള്ളതാണ് ആ ഊർജത്തെ കുറിച്ച് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്. വിശുദ്ധ കുർബാന തക്സയിൽ അച്ഛന്മാർക്കത് അറിയാം, വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ഈ കന്നിപ്പിന്റെ ഒരു സമയമുണ്ട്. കന്നിപ്പിന്റെ സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നു. ക്രിസ്തുവിനെ കുറിച്ച് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ പറയുന്നത് അവന്റെ ശരീരവും ആത്മാവും തമ്മിൽ വേർപെട്ടു. ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. വിശുദ്ധ കുർബാന രഹസ്യങ്ങളെ എടുത്ത് മുറിക്കുന്ന സമയത്ത്, മുറിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയാണ്. അവിടെ എഴുതിയിരിക്കുന്ന അവന്റെ ശരീരവും ആത്മാവും തമ്മിൽ വേർപെട്ടു. എന്നാൽ ശരീരത്തിൽ നിന്നോ ആത്മാവിൽ നിന്നോ ദൈവത്വം വേർപെട്ടില്ല എന്ന് പറയുന്നുണ്ട്. ശരീരത്തിൽ നിന്നോ ആത്മാവിൽ നിന്നോ ദൈവത്വം വേർപെട്ടില്ല. ഇത് നമുക്കും ബാധകമാണ്. നമ്മിൽ പരിശുദ്ധ മാമോദിസ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്വം ശരീരത്തിൽ നിന്നോ ആത്മാവിൽ നിന്നോ വേർപെട്ടില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കർത്താവിന്റെ ശരീരമായ സഭയുടെ അംഗങ്ങളായ നാം പരിശുദ്ധ മാമോദിസ വഴി നമ്മിലും ദൈവത്വം കുടികൊള്ളുന്നു. വിശുദ്ധ കുർബാന സ്വീകരണം വഴി നമ്മിലും ദൈവത്വം കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെ നമ്മിൽ മരിച്ചാൽ പോലും നമ്മിലുള്ളവരെ ദൈവത്തെ വേർപെടുത്താനായിട്ട് ഒക്കെയല്ല. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാലും പിന്നെയും കല്ലറക്കൽ പോയി ധൂവം വെക്കുന്നതും വീണ്ടും തുറന്നതൊന്നും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നതും. കാരണം ദൈവത്വം കുടികൊള്ളുന്ന ഒരു ശരീരമുണ്ട്, ദൈവത്വം കുടികൊള്ളുന്ന ഒരു ആത്മാവുണ്ട്. അവയ്ക്കൊരു പുനർ സംയോജനം വീണ്ടും ഉണ്ടാകും എന്നൊരു ചിന്ത അതിന്റെ പിന്നിൽ ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കൾ, മരിച്ചാലും വിട്ടുപോകാത്ത ഒരു ദൈവത്വം നമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഭയമില്ലാതെ പരിഭ്രമമില്ലാതെ ജീവിക്കേണ്ട ഒരു വിശുദ്ധീകരണ പ്രക്രിയയിൽ പോകേണ്ട ആളുകളാകുന്നു എന്നുള്ളത് ആണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. അതുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതത്തെ കൗദാശികം എന്ന് വിളിക്കാനുള്ള കാരണവും. കൂദാശകളുടെ സംബന്ധം വഴിയും അവിടെ നിന്ന് ലഭിക്കുന്ന ഊർജം വഴിയും ഈ വിശുദ്ധീകരണ പ്രക്രിയ മുന്നോട്ട് പോകണം. അത് വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഒരു സീലിംഗ് ഇവിടെയുണ്ട്, ഒരു മുദ്ര ഉണ്ട്. ഒരു സൈൻ ചെയ്ത് സീല് വെക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാവരും ഓണർഷിപ്പ് ഉണ്ടെന്നാണ്. അനോണിമസ് അല്ല. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തില് എനിക്കറിയാൻ മേല സൗത്ത് വെസ്റ്റ് അമേരിക്കയിലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് അമേരിക്കയിലോ ഇതൊക്കെ ഉണ്ടെന്ന്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ അനോണിമസ് ലെറ്റർ അയക്കുക, മറ്റുള്ളവരെ കളിയാക്കിയും പരിഹസിച്ചും വൃത്തികേട് പറഞ്ഞും ഒക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അനാവശ്യമായ രീതിയിലൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ പേര് വെക്കാതെയും ആള് വെക്കാതെയും ഇഷ്ടംപോലെ ആരെ കുറിച്ചൊക്കെ എഴുതും. അതിനൊന്നും ഓണർഷിപ്പ് ഉള്ളതല്ല, ബിലോങ്ങിങ്നെസ് ഉള്ളതുമല്ല. അത് മറ്റുള്ളവരെ കള്ളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എന്നാൽ യഥാർത്ഥ പേര് വെച്ച് സീല് വെച്ച് കഴിഞ്ഞാൽ ദേർ ഇസ് ആൻ ഓണർഷിപ്പ്, ഒരു ബിലോങ്ങിങ്നെസ് അവിടെ വളരെ വ്യക്തമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ധാരാളം ഉണ്ടാകും, അത് സാധാരണയാണ്. മനുഷ്യരെന്ന നിലയ്ക്ക് കർത്താവിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ മനസ്സിലാവും. പക്ഷെ ഉണ്ടാകുമ്പോഴും ദേർ ഇസ് എ സീൽ, ദേർ ഇസ് എ സിഗ്നേച്ചർ ഓൺ അസ്, നമ്മളെ മുദ്ര കുത്തിയിരിക്കുന്നു, ഒരു ഒപ്പിട്ടിട്ടുണ്ട് നമ്മുടെ മേളിൽ. നമ്മുടെ മേളിൽ ഒരു ഒപ്പുള്ളതുകൊണ്ടും ഒരു സീൽ ഉള്ളതുകൊണ്ടും ഒരു ഓണർഷിപ്പ് ഉണ്ട്. ആ ഓണർഷിപ്പ് എന്ന് പറയുന്നത് കർത്താവിന്റേതാണ്. പിതാവ് പുത്ര പരിശുദ്ധ എന്ന ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്ലീവാകൊണ്ട് മുദ്ര കുത്തിയിരിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. ആ ഓണർഷിപ്പ് ഫീലിംഗ് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ നമ്മള് ആ ഓണർഷിപ്പ് ഫീലിംഗ് കാത്തുസൂക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും വി ബിലോങ്സ് ടു ഗോഡ് ആൻഡ് വി ബിലോങ്സ് ടു ഈച്ച് അതർ എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടാണ്. കുരിശിന്റെ അടയാളം തന്നെ സൂചിപ്പിക്കുന്ന അതാണല്ലോ, വി ബിലോങ്സ് ടു ഗോഡ് ആൻഡ് വി ബിലോങ്സ് ടു ഈച്ച് അതർ. നമ്മള് ദൈവത്തോടുള്ള ഉടമസ്ഥാവകാശത്തിൽ നിൽക്കുന്നു, അതേസമയം തന്നെ പരസ്പരമുള്ള ഉടമസ്ഥാവകാശത്തിൽ നിൽക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് പരസ്പരമുള്ള ഒരു ബിലോങ്ങിങ്നെസ്സും ഉടമസ്ഥാവകാശം കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. മറ്റൊരാളുടെ വേദന നമ്മുടെ കൂടി വേദനയായി നാം കാണണം. മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം കൂടിയായി നാം കാണണം. മറ്റുള്ളവരുടെ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കളാക്കണം. മറ്റുള്ളവരുടെ തിന്മകളും നമ്മുടെ തന്നെ നമ്മുടെയും കൂടി കുഴപ്പങ്ങൾ ഉണ്ടായതാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഓണർഷിപ്പ് ബിലോങ്ങിങ്നെസ് നല്ലപോലെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതത്തെ സാക്രമെന്റൽ എന്ന് വിളിക്കുന്നത്. സാക്രമെന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം സീൽ വെക്കുക എന്നാണ്. അതിന്റെ ഒറ്റ വാക്കിൽ പറയുന്നത് ഓത്ത് ടേക്കിംഗ് ടു ഫിക്സ് ദ സീൽ എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഈ ഒരു ചിന്ത രൂപപ്പെടുത്തണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കട്ടെ. ക്രൈസ്തവ ജീവിതം കൗദാശികമാണ്. കൗദാശികമായ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണ പ്രക്രിയ ഉണ്ട്, അത് ദൈവീകരണത്തിലേക്ക് എത്തുന്നതാണ്. നാം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അത് പാലിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മാർഗം കുടുംബജീവിതം തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ക്രൈസ്തവ ജീവിതത്തിൽ ഒരു ബിലോങ്ങിങ്നെസ് ഉണ്ട്, ഉടമസ്ഥാവകാശമുണ്ട് എന്ന ചിന്ത കൂടി നമ്മെ ഭരിക്കണം. മൂന്നാമത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിങ്ങൾ അവസാനിപ്പിച്ചതല്ല, ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ കൂദാശ എന്നതിന് രഹസ്യം എന്ന പദമാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. രഹസ്യം എന്ന പദം, അത് ഏത് കൂദാശ എടുത്താലും അതിനകത്ത് ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രഹസ്യം എന്ന് പറഞ്ഞാൽ സീക്രട്ട് എന്ന അർത്ഥമല്ല, അത് സീക്രട്ട് ആണെന്ന് പറയുന്ന അർത്ഥത്തിലല്ല. പിന്നെ വേറൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മിസ്റ്ററി എന്ന പദമാണ്. ദാറ്റ്സ് എ മിസ്റ്ററി എന്നാണ് പറയുന്നത്. മിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ദ ട്രൂത്ത് ഈസ് ഡെയർ ബട്ട് ഇറ്റ് കനോട്ട് ബി റിവീൽഡ് എന്നാണ്. ട്രൂത്ത് ഈസ് ഡെയർ ബട്ട് ഇറ്റ് കനോട്ട് ബി റിവീൽഡ് എന്നാണ് അർത്ഥം. ട്രൂത്ത് അവിടെ കിടപ്പുണ്ട്, പക്ഷെ അത് റിവീൽ ചെയ്യരുത്. റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമാണ്. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം, നന്മ ചെയ്ത് ജീവിച്ചു കൊള്ളണം. നന്മ ചെയ്ത് ജീവിക്കണം. നന്മ ഈസ് ദെയർ ബട്ട് യു ഷുഡ് നോട്ട് പുട്ട് എ ലിമിറ്റ് ടു നന്മ. അതിനൊരു ലിമിറ്റ് വെക്കരുത്. നന്മ ചെയ്യുന്നതിന് ലിമിറ്റ് വെക്കരുത്. നന്മ ചെയ്യുന്നതിന് എവിടെങ്കിലും ലിമിറ്റ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തിന്മയുണ്ടാകും. അപ്പൊ തിന്മയുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ രഹസ്യം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അറിയേണ്ടത് ഞാൻ അറിഞ്ഞാൽ മതി, ഞാൻ എഴുതാത്തത് ഞാൻ അറിയേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു താളത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ ഒക്കുള്ളൂ. നമ്മൾ ഈ പലപ്പോഴുമൊക്കെ കുടുംബജീവിതത്തിലായാലും സഭാജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലൊക്കെ അനാവശ്യമായി ശഠിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാം ഞാൻ അറിയണം, എല്ലാം എനിക്ക് വേണം എന്നുള്ള ചിന്ത. പക്ഷേ നമ്മുടെ കൗദാശി ജീവിതത്തിന്റെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രഹസ്യം എന്ന പദം പറയുന്നത് ഇതൊക്കെ ഉള്ളതാണ്, പക്ഷെ നീ അത് എല്ലാം ഒന്നും അറിയണ്ട കാര്യം ആണ്. നമുക്കറിയാം വിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മൾ രഹസ്യം എന്ന് പറയും. രഹസ്യം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പെസഹായാഴ്ച നമ്മൾ നല്ലപോലെ പാട്ട് പാടും, രഹസ്യം രഹസ്യം ഉടയവൻ അരുളി രഹസ്യം എനിക്കും എന്റെ വീട്ടുകാർക്കും എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. രഹസ്യം ഉടയൻ രഹസ്യമായിട്ടാണ് ഉടയൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷെ എനിക്കും എന്റെ വീട്ടുകാർക്കും ഇത് തന്നിട്ടുണ്ട്. ഈ ദൈവത്തെക്കുറിച്ചും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഗോഡ് ക്യാൻ ബി അഡ്രസ്ഡ് ബട്ട് ഹീ ഷുഡ് നോട്ട് ബി എക്സ്പ്രസ്ഡ് എന്ന് പറയാറുണ്ട്. ദൈവത്തെ വിളിച്ചു കൊള്ളണം, പക്ഷെ ദൈവത്തെ അനാവശ്യമായിട്ട് നിർവചിക്കരുതെന്ന് പറയാറുണ്ട്. അത് നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ വിളിച്ചു കൊള്ളണം, ഭർത്താവ് ഭാര്യയെ വിളിച്ചു കൊള്ളണം, പക്ഷെ ഭാര്യ ഭർത്താവിനെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യരുത്, തിരിച്ചും ചെയ്യരുത്. അങ്ങനെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് തലവേദനയിലേക്ക് പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. തിയോളജി ദൈവത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ഒക്കെ പിതാക്കന്മാർ തിയോളജി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടിയല്ല, പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. അതുകൊണ്ട് ഈ രഹസ്യം എന്ന പദം നമ്മുടെ അഹങ്കാരം എന്ന പദത്തെ വീഴ്ത്തുന്നതാണ്, നമ്മുടെ മുകളിലേക്കുള്ള എന്താ സ്വയം ഉയർത്തുന്ന പരിപാടി, സെൽഫ് ബൂസ്റ്റിങ്ങിനെ വീഴ്ത്തിക്കളയുന്നതാണ്, തടയുന്നതാണ്, നമ്മുടെ ഹ്യൂമിലിറ്റിയെ വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നു, എനിക്ക് അത് തൊടാനുള്ള അവകാശം ഉണ്ട് എന്ന് പറയാമെങ്കിലും അത് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിനയത്തോടെ ജീവിക്കണം, താഴ്മയോടെ ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത, ഞാൻ അങ്ങനെ ഒരു ചിന്ത ഞാൻ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത് മറ്റുള്ളവർക്കും ഗുണകരമാവും. മറ്റുള്ളവർ ആ ചിന്ത രൂപപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കും അത് ഗുണകരമായി മാറും എന്നുള്ളതാണ് കാണുന്നത്. ഞാൻ എന്റെ ഈ ചെറിയ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറയാൻ ശ്രമിച്ചത്. നമ്മുടെ ജീവിതം കൗദാശികമാണ്. കൗദാശികം എന്ന പദം കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധീകരണ, പ്രകാശീകരണ, ദൈവീകരണ പ്രക്രിയയാണ്. അതൊരു ഒരു ഒരു പ്രോസസ് ഓഫ് ലൈഫാണ്. നമ്മൾ അതിന്റെ അൾട്ടിമേറ്റ് എൻഡിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഇനിയും എത്താൻ വേണ്ടിയുള്ള ഒരു യാത്രയായിട്ട് നാം ഇതിനെ വിശുദ്ധീകരണ ജീവിതവുമായിട്ട് നയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒന്നാമത് ഞാൻ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് നമുക്കൊരു ദൈവവുമായും മറ്റുള്ളവരുമായുള്ള ഒരു ഉടമസ്ഥാവകാശം, ഒരു ബിലോങ്ങിങ്നെസ് ഉണ്ട്. അത് അതോറിറ്റേറ്റീവ് ആയിരിക്കണം. അനാവശ്യമായി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ, മറ്റുള്ളവർക്ക് എതിരെ കരിവോയിലൊഴിക്കുവാനും ഒന്നും നമുക്ക് ഇടയാകരുത്. നാം ദൈവത്തിന്റെ മക്കൾ, ദൈവം നമ്മുടെ പിതാവ് എന്ന ചിന്ത, പരസ്പരമുള്ള ഉടമസ്ഥാവകാശം കാത്തു സൂക്ഷിക്കുവാനും കരുതുവാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു പദമാണ് കൗദാശികം എന്നുള്ളത്. മൂന്നാമത് പറഞ്ഞത് ദൈവിക രഹസ്യങ്ങൾ എനിക്ക് അവകാശമായി നൽകിയിരിക്കുന്നു, പക്ഷെ അതിനെ തൊടുവാൻ എനിക്ക് അനുവാദമില്ല. എന്റെ ജീവിതത്തിൽ സർവ്വ അഹങ്കാരങ്ങളും അതുവഴി ഇല്ലാതെയാകണം. ഞാൻ വിനയത്തോടെ താഴ്മയോടെ ദൈവിക മർമ്മങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഇടയാകണം. ദൈവത്തെ വിളിക്കുക, ദൈവത്തെ നിർവചിക്കാതിരിക്കുക, മനുഷ്യരെ സ്നേഹിക്കുകയും വിളിക്കുകയും ചെയ്യുക, അവരെയും അനാവശ്യമായിട്ട് നിർവചിക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുക. സൃഷ്ടിയെ അതിന്റെ താളത്തിൽ നിർത്തി മുന്നോട്ട് പോവുക. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതക്രമം. ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ദൈവ സൃഷ്ടിയുടെ താളം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് അഭിവന്യ തിരുമേനിയോടും നിങ്ങൾ വൈദികരെല്ലാവരോടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള എന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
പിതാക്കന്മാരെ, വൈദിക സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, ഇന്നത്തെ പ്രഭാതം പ്രകാശപൂർണമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചത് അഭിവന്യ ഡോക്ടർ യുഹാനന്മാർ ഡിയസ്കോറോസ് തിരുമേനിയാണ്. വായിച്ച് ധാരാളം പ്രാവശ്യം പരിചയമുള്ളൊരു വേദഭാഗത്തെ ക്രൈസ്തവ ജീവിതത്തിന്റെ ചില അത്യാവശ്യമായ നിറങ്ങളിലേക്ക് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മൂന്ന് ചിന്തകൾ അഭിവന്യ തിരുമേനി നമ്മളോട് സംസാരിച്ചു. ക്രിസ്ത്യൻ ലൈഫ് ഈസ് സാക്രമെന്റൽ എന്നൊരു വാക്കും We have a signature life by the owner. And the third one, Christian life is a mystery. വളരെ ഭംഗിയായിട്ട് തിരുമേനി ശാന്തമായി ഈ കാര്യങ്ങൾ വിശദീകരണം നൽകുകയും ചെയ്തു. കേട്ടവർക്ക് ഇത് പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു വലിയ മുഖാന്തരം തിരുമനസ്സിലൂടെ നമുക്ക് ലഭിച്ചു കഴിയുകയാണ്. ഇതിന് ഓർമ്മിപ്പിച്ച ആമുഖത്തിലെ മറ്റൊരു കാര്യം, ഇതൊരു സന്യസ്തനായ അല്ലെങ്കിൽ സന്യാസം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം കരുതി എഴുതിയിട്ടുള്ളതല്ല. അതിനു പകരം ആദ്യം പ്രപഞ്ചത്തിൽ ദൈവം സ്ഥാപിച്ച ആദ്യ സ്ഥാപനമാണ് ഫാമിലി. ഫാമിലി ഈസ് ദ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റഡ് ബൈ ഗോഡ്. ആ സ്ഥാപനം നിർമ്മിക്കുന്നതിന് മുമ്പ് ഹി ക്രിയേറ്റഡ് എ സിസ്റ്റം ഇൻ ദ യൂണിവേഴ്സ്. ആ പ്രപഞ്ചത്തിന്റെ താളത്തെ കൃത്യമായി ലയിപ്പിച്ചിട്ടാണ് ഏറ്റവും ഒടുവിൽ മനുഷ്യനെ, ആ മനുഷ്യനിൽ നിന്നും ഒരു സ്ത്രീയെ, അതിലൂടെ ഒരു കുടുംബത്തെ ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ സ്ഥാപിതമാക്കിയത്. ആ കുടുംബ ബന്ധത്തിൽ ഉരുത്തിരിയേണ്ടുന്ന വിഷയങ്ങളെ വളരെ ഭംഗിയായി തിരുമേനി നമ്മളോട് പഠിപ്പിച്ചു. പരിശുദ്ധനായ പത്രോസ്ലീഹ രണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. പത്രോസിന്റെ ഒന്നാം ലേഖനം സഭയ്ക്ക് പുറമേ നിന്നുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ, രണ്ടാം ലേഖനം ഉള്ളിൽ ഉണ്ടായ പ്രശ്നങ്ങളെ നേരിടുന്ന വിനാശകരമായ ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ കുറിച്ച് താക്കീത് നൽകുന്ന രംഗമാണ് പത്രോസിന്റെ രണ്ടാം ലേഖനം. ഈ വേദഭാഗത്തിൽ വിശ്വാസിയുടെ രക്ഷാനുഭവം എന്തിനു വേണ്ടിയാണ്, വിശ്വാസി കീഴടങ്ങി ജീവിക്കേണ്ടതിന്റെ ആവശ്യം എന്തിനു വേണ്ടിയാണ്, വിശ്വാസി സഹിക്കേണ്ട പീഡനം അത് ജീവിതത്തിന്റെ ഭാഗമാണ്, ഈ വിഷയങ്ങളൊക്കെ പത്രോസ്ലീഹ വളരെ ഭംഗിയായി പഠിപ്പിക്കുമ്പോൾ നമ്മൾ കേട്ടതിൽ നിന്നൊരു കാര്യം ഓർമ്മപ്പെടുത്തണം. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ചില കാര്യങ്ങളിൽ വ്യത്യസ്തരാണ്. പക്ഷെ ഇന്ന് ഭൂരിഭാഗം സമയത്തും ലോകത്തോട് താതാത്മ്യപ്പെട്ട് ജീവിച്ച് ലോകത്തിന്റെ ഭാഗമാകുവാൻ നമ്മൾ അറിയാതെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്. സിമ്പിൾ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിലേക്ക് ശനിയാഴ്ച വൈകിട്ട് ഒരു അതിഥിയോ സുഹൃത്തോ കുടുംബമായി വന്നാൽ പിറ്റേ ദിവസം പ്രഭാതത്തിൽ എനിക്ക് ഞായറാഴ്ച ദേവാലയത്തിലേക്ക് പോകേണ്ടതാണെന്നുള്ള ബോധ്യത്തിന് പകരം അവർക്ക് വേണ്ടി ആ ദിവസം നമ്മൾ അവധി എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു നോമ്പുകാലത്ത് ഭവനത്തിലേക്ക് നമ്മൾക്കൊരു അതിഥി എത്തിയാൽ നമ്മുടെ നോമ്പ് മാറ്റി വെച്ചിട്ട് അവരുടെ ഭക്ഷണക്രമത്തിലേക്ക് ഇഷ്ടപ്പെടാൻ താല്പര്യമുള്ളവരാണ്. ഞാൻ ഇന്നലെ ഒരു വിവാഹ നിശ്ചയത്തിന്റെ കാര്യം ഒരാളോട് സംസാരിച്ചപ്പോ പറഞ്ഞു, നോമ്പുകാലത്ത് ഒരു വിവാഹ നിശ്ചയം നടക്കുക വെച്ചാൽ നമ്മുടെ ആൾക്കാർക്കെല്ലാം ഞാൻ വെജിറ്റേറിയൻ റെഡിയാക്കിയിട്ടുണ്ട്, ബാക്കിയുള്ളവർക്കെല്ലാം ഞാൻ നോൺ വെജിറ്റേറിയനും അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് കൃത്യമായിട്ട് അദ്ദേഹം കേൾക്കാൻ തയ്യാറായി. അതനുസരിച്ച് അത് പ്രാവർത്തികമാക്കാനും അദ്ദേഹം വളരെ താല്പര്യം എന്ന് കാണിച്ചു. ഈ താല്പര്യമാണ് ക്രൈസ്തവന്റെ വ്യത്യസ്തത. മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രിവിലേജ് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് മൂന്ന് ചിന്തകളിലൂടെ തിരുമനസ് നമ്മളെ പഠിപ്പിച്ചു. വളരെ സന്തോഷകരമായി ഈ ഇന്നത്തെ പ്രഭാതം ഞങ്ങൾക്ക് വേണ്ടി തിരുമനസ് ചെലവഴിച്ചതിൽ ഞങ്ങളെല്ലാവരും ധന്യരാണ്. ഇത് പ്രാവർത്തികമാക്കുവാൻ പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾക്കെല്ലാം ദൈവം ഭാഗ്യവും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹിരനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കട്ടെ.
വളരെ നന്ദി അച്ഛാ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥന പ്രത്യേകമായിട്ട് പേരുകൾ ഓർക്കാനുള്ളത്, കോശി ഓർക്കാം, ബാക്ക് സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഓർപ്പിച്ച നൈനു എന്ന് പറയുന്ന ഒരാൾ നാട്ടിൽ വളരെ സീരിയസ് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു, സെയിം കണ്ടീഷനാണ്, ഇതുവരെ ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ല. നൈനു വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ തങ്കച്ചൻ, നമ്മുടെ നമുക്കറിയാം ബിനു അച്ഛന്റെ ഫാദർ തങ്കച്ചായൻ ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യാനുള്ള കാര്യം നമുക്കറിയാം. ആ പിതാവിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഞായറാഴ്ച തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തിന്റെ വേക്കും ഫ്യൂണറലും പ്രത്യേകമായിട്ട് ഓർക്കുക. അതോടൊപ്പം തന്നെ ജോഷുവ, അന്നമ്മ കുര്യൻ, അന്നമ്മ വർഗീസ്, ആരം, ശോശാമ്മ, അച്ചാമ്മ ജേക്കബ്, മേരീസ് കറിയെ പ്രത്യേകമായിട്ട് ഓർക്കാം. സാധാരണ ഓർക്കാറുള്ളത് ജിമ്മി, ആലിസ് ജോസഫ്, ലോറൻ, ലളിത, തമ്പി, മോളി, സേറ. പ്രത്യേകമായിട്ടൊരു പേര് ഉറക്കാണ്, ഒരു മിഷേലിനെ ദൈവസന്നിധിയിൽ ഉറക്കാം. വളരെയധികം പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു മിഷേൽ. പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സജിയെ വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. സജി, രോഹാൻ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സോജൻ, ടോബി, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തോമസ് മാത്യുവിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ സുഖം പ്രാപിച്ചു വരുന്നു, എങ്കിലും വേദനയൊക്കെ ക്ഷമിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം നമ്മൾ ശിരസുകളെ ദൈവഭാവം സമർപ്പിക്കാം. ഞങ്ങളുടെ നിത്യം കരുതുന്ന സ്വർഗീയ ദൈവമേ, നല്ലൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നു. അപ്പൊ ഇനി തിരുമനസിൽ കൂടി ഞങ്ങൾ കേട്ടതുപോലെ വിദൂരത്തിലാണ് ഞങ്ങൾ നിലനിൽക്കുന്നതെങ്കിലും ആന്തരിക കണ്ണുകൊണ്ട് ഒരു കൂട്ടായ്മയുടെ സൗഹൃദ സൗന്ദര്യം അനുഭവിപ്പാൻ തക്കവണമെന്ന് കൃതയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഒരേ വിഷയം തിരുമുമ്പാ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരം വ്യത്യസ്തങ്ങളിലാണെങ്കിലും
ഞങ്ങളുടെ ആത്മാവിനെ ബന്ധിപ്പിക്കുവാൻ തക്കവണ്ണയാക്കി തീർക്കണമേ. എപ്പോഴും ആ സ്നേഹത്തിന്റെ തണലിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ആ കൃപയുടെ ചിറകിന് കീഴിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഞങ്ങൾ തിരുവചനത്തിൽ കേട്ടതുപോലെ ഈ ലോകത്തിൽ എല്ലാം പരിശ്രമം കൊണ്ട് നേടിയെടുക്കാമെങ്കിലും ഒരായുസ് കൊണ്ട് മുഴുവൻ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധി. ആ വിശുദ്ധി നേടാനുള്ള യുദ്ധത്തിൽ പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടു പോകാതെ സാത്താനോടുള്ള യുദ്ധത്തിൽ ജയിക്കുവാനും വിശുദ്ധിയിലേക്ക് വളരാനുമുള്ള സാധ്യതകളായി ഞങ്ങളുടെ കൂട്ടായ്മകളെയും ഈ പ്രാർത്ഥനകളെയും അടുത്ത് സ്വീകരിക്കണമേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം വിശുദ്ധ ജീവിതം നയിക്കുന്നതാണെന്നുള്ള ബോധ്യം ദൈവം ഞങ്ങളെ അവിടെ നിന്ന് പഠിപ്പിക്കുകയും ആ വിശുദ്ധ ജീവിതം നയിക്കത്തക്കവണ്ണം അങ്ങ് പഠിപ്പിച്ചിട്ടുള്ള പരിശീലനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമേ. യാത്ര ചെയ്യുന്ന പാതകളിൽ ഇടറിപ്പോകാതെ എവിടെയാണ് ലക്ഷ്യം അത് കണ്ടെത്തി മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ സഹായഹസ്തമായി മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഞങ്ങൾ രോഗികളെ അനേകരെ ഓർത്ത് പ്രാർത്ഥിച്ചു. അവരെയൊക്കെ അവിടെ അനുഗ്രഹിക്കണമേ. അവരുടെ രോഗത്തിലൊക്കെ സൗഖ്യം നൽകി ബലപ്പെടുത്തണമേ. രോഗവും രോഗത്തെ പറ്റിയുള്ള വാർത്തകളും രോഗം നൽകുന്ന വേദനയും അതുണ്ടാകുന്ന പ്രതിബന്ധങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും ഭയപ്പെട്ട് നിലവിളിക്കാതെ ഉത്തരവാദിത്തമുള്ള ഒരു പിതാവ് ഉയരങ്ങളിലിടുന്നുള്ള ബോധ്യം അവിടേക്ക് ഭാരങ്ങളെയും പ്രയാസങ്ങളെ സമർപ്പിക്കുവാനുള്ള തിരിച്ചറിവ് എല്ലാ മക്കൾക്കും അവിടെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള അസ്വസ്ഥതകളിൽ കൂടി കടന്നുപോകുന്ന കുടുംബങ്ങളെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. മദ്യപാനവും മയക്കുമരുന്നും മൂലം നശിക്കുന്ന കുടുംബങ്ങളെയും അതുമൂലം അസ്വസ്ഥരാകുന്ന ഭവനാംഗങ്ങളെയൊക്കെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, യുവാക്കാരന്മാർ, യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ട് പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെ പ്രത്യേകം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾ പിന്നിട്ടിട്ടും വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും ഓർക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയിൽ നയിക്കുന്ന പിതാക്കന്മാരെയും പ്രത്യേകിച്ച് പരിശുദ്ധ ഭാവാതിരിപ്പനെയും ഓർക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പിതാക്കന്മാരെയും, ഈ ഭദ്രാസനം നയിക്കുന്ന അപ്പിയെന്ന തിരുമനസിനെ ഓർക്കുന്നു. ഇന്ന് ദൈവോചനം ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, പ്രത്യേകിച്ച് ഈ രാജ്യത്ത് കടന്നു വരുവാനും ശബ്ദം കേൾക്കുവാനൊക്കെ തന്ന അവസരത്തെ ഓർത്ത് നന്ദിയോടെ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. തുടർന്നും ഇടയാസ സുരക്ഷയിൽ ഏറ്റവും വഴികാട്ടിയായി മുന്നോട്ട് പോകാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ആ പിതാവിന് ചുരിഞ്ഞു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. സഭയുടെ എല്ലാ ആത്മിക സംഘടനയും വിഷപ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ തിരുമുമ്പ സമർപ്പിക്കുന്നു. സത്യമെന്ത്, നീതി എന്തെന്ന് അങ്ങേക്ക് മാത്രമേ അറിയുള്ളൂ. ആ നീതി ലോകത്തിൽ നടപ്പാകുവാൻ തക്ക ഓണം അടഞ്ഞിടയാക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മ ഇവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഈ ദിനങ്ങളിലായി ഈ പള്ളിയങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഭദ്രാസനത്തിന്റെ മർത്തമറി വരുന്ന സമയത്തിന് മീറ്റിംഗിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കടന്നു വരുമ്പോൾ അവർക്ക് യാതൊരു പ്രയാസങ്ങളും ദുരിതങ്ങളും ഒന്നും ഉണ്ടാവാതെ ഏറ്റവും അനുഗ്രഹമായി ഈ ക്യാമ്പ് മുഖാന്തരമായി തീരുവാൻ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാവണേ. നേതൃത്വം നൽകുന്ന എല്ലാവരും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇതിൽ കൂടി താഴ്മയായി തിരുമ്പ സമർപ്പിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അവിടുന്ന് വന്നിട്ടുള്ള എല്ലാ നൽവരങ്ങളും അതിന്റെ തനിമയിൽ കാത്തു സൂക്ഷിക്കത്തക്കവണ്ണം, അത് പൗരോഹിത്യമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും എന്ത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നുവോ അതിന്റെ മഹത്വം അതിൻ്റെതായ പൂർണ്ണതയോട് ഞങ്ങളിൽ കൂടി വെളിപ്പെട്ടു വരത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഈ ലോകത്തോൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പ്രലോഭനങ്ങളോടും പ്രതിബന്ധങ്ങളോടുള്ള യുദ്ധത്തിൽ പലപ്പോഴും ഇടറിപ്പോകാതെ ദൈവമേ അങ്ങ് ഞങ്ങൾക്കൊപ്പമുണ്ടെന്നും ഞങ്ങളുടെ കരങ്ങളിലാണെന്നുള്ള ബോധ്യത്തോടുകൂടി അവയെ അതിജീവിച്ച് ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ തക്ക ഓണം അവിടെ ഞങ്ങൾ ഇടയാക്കണമേ. ദൈവമാതാവിന്റെയും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും പരിമിതത്തിനുമേനിയുടെയും എല്ലാ വിശുദ്ധന്മാരുടെയും സംസർഗം ഞങ്ങൾക്കൊപ്പം ഇടറി വീഴുമ്പോഴൊക്കെ ഞങ്ങളുടെ പാതകളെ തിരിച്ചു കൊണ്ടുവരാത്തക്ക ഓണം ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു. സകല വാങ്ങിപ്പോർക്കും ആശ്വാസം നൽകണമേ. പ്രത്യേകിച്ച് തങ്കച്ചാനെ ഓർക്കുന്നു. നീതിവാന്മാരുടെയും നന്മയുടെ ഓഹരി അവകാശമാക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സഹായിക്കുക, സഹകരിക്കുക, നിർത്തിച്ചിരുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുവുപ സമർപ്പിക്കുന്നു. ഞങ്ങൾ നടക്കുന്ന എന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാൾ പുതിയ സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. തിരുമേനി ജോയിൻ ചെയ്തിട്ടുണ്ടോ?
പിതാവ് ദൈവത്തിന്റെ സ്നേഹം, ഏകജാതന്റെ കൃപ, പരിശുദ്ധരുടെ സംബന്ധാവാസം നാം എല്ലാവരുടെ മേലും നമ്മുടെ ഈ കൂട്ടായ്മയുടെ മേലും ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും നമ്മുടെ പൂർവികരുടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
ശുശ്രൂഷയിലെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അവിചാരിതമായി ഈ ശുശ്രൂഷയില് ഞാൻ ഇന്നലെ ആർത്തിക്കുന്ന തിരുമനസിനോട് പറഞ്ഞത് ഇതിൽ യോജിച്ച് ചെയ്ത അനുഗ്രഹമായിരുന്നു. തിരക്കിട്ട നിമിഷങ്ങളിലും സമയം കണ്ടെത്തി ഇതിൽ സംബന്ധി നേതൃത്വം നൽകുകയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു വാക്യം പറഞ്ഞു തന്ന നമ്മളെ ബലപ്പെടുത്തിയ തിരുമനസിനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലുള്ള പിതാക്കന്മാരുടെ സാന്നിധ്യവും ഇത് നടത്തുന്നത് നമുക്കൊക്കെ വലിയൊരു ഊർജ്ജമാണെന്നുള്ള ഒരു സംശയമൊന്നുമില്ല. ഏതാണ്ട് 13 വർഷമായി ഇത് ആരംഭിച്ചു. ഒരാഴ്ച പോലും ഇവൻ കഷ്ടാനുഭവാഴ്ച പോലും മുടങ്ങാതെ ഇത് കൃത്യമായിട്ട് നടക്കുവാൻ തക്കവണ്ണം ഇടയായതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരുണയും അതുപോലെ പിതാക്കന്മാരുടെയൊക്കെ നല്ല വാക്കുകളും പ്രോത്സാഹനങ്ങളുമാണ്. ഇന്നും അനേകം ആളുകൾ ഈ അമേരിക്ക, കാനഡ, നോർത്ത് ഈസ്റ്റ് എല്ലാ സ്ഥലത്തുള്ള ധാരാളം ആളുകൾ സംബന്ധിക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹമാണ്. തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ അതേ ആളുകളുടെ സാന്നിധ്യം കൂടുതലായിട്ട് അത് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. എല്ലാവരോടും പ്രത്യേകമായിട്ട് സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ജോയിൻ ചെയ്ത എല്ലാ വൈദികരോടും, പറഞ്ഞു മാമനച്ചൻ, വി സി വരിസച്ചൻ, എല്ലാ വൈദികരോടും ഉള്ള ഐസക് ഡി പ്രകാശ് പ്രത്യേകമായിട്ട് സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ സന്തോഷ് പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ബൈബിൾ വായിച്ച ജോളിയാന്റി, അതുപോലെ തന്നെ ഇന്ദ്രാന്തരിച്ചതിലെ പ്രിയപ്പെട്ട മനോജ്, അല്പമധികമായോ ഇതിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവനിബ്രനെ വരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.